ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പോളിംഗ് ആരംഭിച്ചു. ഝാർഖണ്ഡിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ പ്രചാരണം ഊർജ്ജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 12,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. CISFൽ ആദ്യ വനിതാ ബറ്റാലിയൻ രൂപീകരിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം. സുപ്രധാന തീരുമാനം. രാജ്യസുരക്ഷയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്. കേരളത്തിൽ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള 1 തേരുത്സവം ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് ആരംഭിച്ചു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 16 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ 14.71 ലക്ഷം വോട്ടർമാരാണുള്ളത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 2.13 ലക്ഷം വോട്ടർമാരുണ്ട്. മണ്ഡലത്തിലെ 14 പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ കേന്ദ്ര സായുധ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനായി വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പോലീസിനു പുറമെ കേന്ദ്രസേനയെയും വിന്യസിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
14,71,742 വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുക. 1,354 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്തിലെ 10-12 വാർഡിലെ വോട്ടർമാർക്കായി ചൂരൽമലയിൽ 2 ബൂത്തുകളും 11 വാർഡിൽ ഉൾപ്പെട്ടവർക്കായി 1 ബൂത്തുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ദുരന്ത മേഖലയിൽ നിന്നും വിവിധ വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്താൻ സൌജന്യ വാഹന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 2 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. 11 ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതുമാണ്. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്.
കേരളത്തിനു പുറമെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കർണാടകയിലെ 3, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മേഘാലയ എന്നിവിടങ്ങളിലെ ഓരോ ഇടത്തും, ബീഹാറിൽ 4, അസമിൽ 5, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 6, മധ്യപ്രദേശിലും സിക്കിമിലും 2 വീതവും മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 തന്നെ പോളിംഗ് ആരംഭിച്ചു. ഈ മാസം 23 വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 43 മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 5 തുടരും. 31 മണ്ഡലങ്ങളിലെ 950 പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകിട്ട് 4 വോട്ടെടുപ്പ് സമാപിക്കും. 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്. സംസ്ഥാനത്തെ 288 മണ്ഡലങ്ങളിൽ ഈ മാസം 20 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അതേസമയം ഝാർഖണ്ഡിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും ഊർജ്ജിതമാണ്. ഈ മാസം 20 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളിൽ പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് ഈസ്റ്റ്, മാത്തൂർ പഞ്ചായത്തുകളിലാണ് വോട്ടഭ്യർത്ഥന നടത്തുക. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണാർത്ഥം ഇന്നലെ UDFന്റെ നേതൃത്വത്തിൽ ബുള്ളറ്റ് റൈഡ് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ദർഭംഗ സന്ദർശിക്കും. 12,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ദർഭംഗയിൽ 1,260 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന എയിംസിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. 6,800 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വിവിധ റോഡ്, റെയിൽ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിൽ 3 സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിൽവാസയിലെ നമോ മെഡിക് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കും. വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രാഷ്ട്രപതി സംവദിക്കും. തുടർന്ന് സാന്താചൌക് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീമതി ദ്രൌപദി മുർമു സിൽവാസയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. ദിയുവിലെ INS ഖുക്രി സ്മാരകം രാഷ്ട്രപതി സന്ദർശിക്കും. CISFിന്റെ ആദ്യ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. 53-ാമത് CISF ദിനാചരണത്തോടനുബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശസുരക്ഷയിൽ വനിതകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം ശക്തി പകരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ പ്രവാസി സമൂഹം നിർണായക സംഭാവന നൽകുന്നത് തുടരുമെന്ന് വിശ്വസിക്കുന്നതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. 18-ാമത് പ്രവാസി ഭാരതീയ ദിവസ് വെബ്സൈറ്റ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു എസ് ജയശങ്കർ.
The strength of our diaspora provides us a pillar of support and a strong foundation to address them adequately. I'm confident that the diaspora will continue to play a notable role in India's march towards becoming Viksit Bharat by 2047.
ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എം ടി പത്മയുടെ ഭൌതികദേഹം ഇന്ന് കോഴിക്കോടെത്തിക്കും. തുടർന്ന് DCC ഓഫീസിൽ പൊതുദർശനം നടക്കും. നാളെയാണ് സംസ്കാരം. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 1-ാം തേരുത്സവം ആഘോഷിക്കും. രഥപ്രയാണങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് രഥാരോഹണം നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
രാവിലെ 11-ും 12-ും ഇടയിലാണ് രഥാരോഹണം നടക്കുക. വൈകിട്ട് 4-ന് രഥപ്രയാണത്തിനും തുടക്കമാകും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും തേരുകളാണ് 1-ാം തേര് ദിവസമായ ഇന്ന് അഗ്രഹാര വീഥികളിൽ എത്തുക. അതിരാവിലെ തന്നെ അഗ്രഹാര ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു. നാളെ 2-ാം തേരും വെള്ളിയാഴ്ച വൈകിട്ട് രഥോത്സവത്തിന്റെ പൂർണ്ണ നിറവിൽ ദേവരഥ സംഗമവും നടക്കും. തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനം ഈ മാസം 16-ന് ആരംഭിക്കും. പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബുവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ നൈജീരിയ സന്ദർശനം. 7 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. നവംബർ 18-19 തീയതികളിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബ്രസീലിലെ റിയോഡി ജനീറോയിലേക്ക് പോകും. തുടർന്ന് അദ്ദേഹം ഗയാനയും സന്ദർശിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 3-ാം 2020 മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിലെ സൂപ്പർ സ്പോർട് പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുണ്ട്. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 3 തവണ ജേതാക്കളായ ദക്ഷിണ കൊറിയയെ 3-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി സൌദി വിദേശകാര്യമന്ത്രി ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. സൌദി അറേബ്യയുടെ ഏറ്റവും വലിയ 2-ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. DRDOയുടെ ദീർഘദൂര ഗതി നിയന്ത്രിത ഭൂതല മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നടന്നു. പരീക്ഷണം വിജയകരമായിരുന്നതായി DRDO അറിയിച്ചു. ആദ്യ പരീക്ഷണം വിജയിച്ചതിൽ DRDOയെയും സായുധസേനയെയും ബഹിരാകാശ മേഖലയിലെ വിദഗ്ധരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാര് സ്ഥാപിച്ച പ്രദേശങ്ങളിൽ കടലിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കൽ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 66-ാമത് അഖിലേന്ത്യാ കാളിദാസ് സമാരോഹ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. 2022-23 വർഷത്തെ കാളിദാസ് സമ്മാൻ ലഭിച്ച 8 പണ്ഡിതരെ ചടങ്ങിൽ ആദരിച്ചു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഗണ്യമായ വളർച്ച കൈവരിച്ച് ഇന്ത്യ. ഊർജ്ജ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പുനരുപയോഗ ഊർജ്ജ സ്ഥാപിത ശേഷി 1 വർഷത്തിനുള്ളിൽ 24.2 GW വർദ്ധിച്ചു. മൊത്തം ഫോസിലിതര ഇന്ധനശേഷി 211.36 GW ഉയർന്നു. സൌരോർജ്ജ മേഖലയിൽ 20.1 GW വർധനയുണ്ടായി. കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പോളിംഗ് ആരംഭിച്ചു. ഝാർഖണ്ഡിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ പ്രചാരണം ഊർജ്ജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 12,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. CISFൽ ആദ്യ വനിതാ ബറ്റാലിയൻ രൂപീകരിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം. സുപ്രധാന തീരുമാനം രാജ്യസുരക്ഷയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്. കേരളത്തിൽ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള 1-ാം തേരുത്സവം ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15.